അധ്യായം 80. നല്ല ഇടയനും ആട്ടിൻതൊഴുത്തും. യോഹന്നാൻ 10:1-21. അവലോകനം. നല്ല ഇടയനെയും ആട്ടിൻതൊഴുത്തിനെയും കുറിച്ച് യേശു പറയുന്നു. യേശു ഇപ്പോഴും യഹൂദിയിൽ തന്നെയാണ്. അവിടെ ആളുകളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഭാവനയിൽ കാണാനാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യേശു പറയുന്നു, ആടും ആട്ടിൻതൊഴുത്തും. പക്ഷേ യേശു ഇത് പറയുന്നത് ആലങ്കാരികമായിട്ടാണ്. അത് കേട്ടപ്പോൾ ദാവീദിന്റെ വാക്കുകൾ ഒരുപക്ഷേ ആ ജൂതന്മാരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. യഹോവയന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല, പച്ച പുൽപ്പുറങ്ങളിൽ ദൈവമെന്നെ കിടത്തുന്നു. സങ്കീർത്തനം 23:1. മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ആരാധിക്കാം, കുമ്പിടാം, നമ്മെ ഉണ്ടാക്കിയ യഹോവയുടെ മുന്നിൽ മുട്ടുകുത്താം. അവനല്ലോ നമ്മുടെ ദൈവം, നമ്മൾ ദൈവത്തിന്റെ മേച്ചിൽ പുറത്തുള്ളവർ. സങ്കീർത്തനം 95:6-7. അതെ, ദൈവനിയമത്തിൻ കീഴിലുള്ള ഇസ്രായേലിരെ പണ്ടുമുതലേ ആട്ടിൻപറ്റത്തോടുപമിച്ചിട്ടുണ്ട്. ഒരാട്ടിൻതൊഴുത്തിലായിരുന്നു ഈ ആടുകൾ. കാരണം അവർ മോശയിലൂടെ ഇസ്രായേൽ ജനതയുമായി ചെയ്ത ഉടമ്പടിയിൻ കീഴിലായിരുന്നു. അവർക്ക് കൊടുത്ത ആ നിയമം മറ്റ് ജനതകളുടെ ദുഷിപ്പിക്കുന്ന ആചാരങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു മതിലായി ഉതകി. എന്നാൽ ചില ഇസ്രായേലിയർ ദൈവത്തിന്റെ ആട്ടിൻപറ്റത്തോട് മോശമായി പെരുമാറി. യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ വേറെ വഴിക്ക് കയറുന്നയാൾ കള്ളനും കവർച്ചക്കാരനുമാണ്. വാതിലിലൂടെ കടക്കുന്നയാളാണ് ആടുകളുടെ ഇടയൻ. യോഹന്നാൻ 10:1-2. മിശിഹ അല്ലെങ്കിൽ ക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ട ചില ആളുകളെക്കുറിച്ച് ഇവർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. അവർ കള്ളന്മാരെയും കവർച്ചക്കാരെയും പോലെയായിരുന്നു. അത്തരം വഞ്ചകരുടെ പിന്നാലെ ആളുകൾ പോകരുത്. പകരം അവർ ആടുകളുടെ ഇടയനെ അനുഗമിക്കണം. ആ ഇടയനെക്കുറിച്ച് യേശു പറയുന്നു, വാതിൽ കാവൽക്കാരൻ അയാൾക്ക് വാതിൽ തുറന്നുകൊടുക്കുന്നു, ആടുകൾ അയാളുടെ ശബ്ദം കേട്ടനുസരിക്കുന്നു. അയാൾ തന്റെ ആടുകളെ പേരെടുത്തു വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. തന്റെ ആടുകളെയെല്ലാം പുറത്തിറക്കിയിട്ട് അയാൾ മുമ്പേ നടക്കുന്നു. അയാളുടെ ശബ്ദം പരിചയമുള്ളതുകൊണ്ട് ആടുകൾ അയാളെ അനുഗമിക്കുന്നു. ഒരപരിചിതനെ അവ ഒരിക്കലും അനുഗമിക്കില്ല. അവ അയാളുടെ അടുത്തുനിന്ന് ഓടിപ്പോകും. കാരണം അപരിചിതരുടെ ശബ്ദം അവയ്ക്ക് പരിചയമില്ല. യോഹന്നാൻ 10:3-5. ഒരു വാതിൽക്കാവൽക്കാരനെപ്പോലെ പ്രവർത്തിച്ച സ്നാപക യോഹന്നാൻ മുമ്പ് യേശു ആരാണെന്ന് തിരിച്ചറിയിച്ചു. മോശയ്ക്ക് കൊടുത്ത നിയമത്തിൻ കീഴിലുള്ള ആ ആടുകൾ അനുഗമിക്കേണ്ട വ്യക്തിയാണ് യേശു എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. ഗലീലയിലും ഇപ്പോൾ യഹൂദയിൽ തന്നെയുമുള്ള ചില ആടുകൾ യേശുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. യേശു അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ഫലമെന്താണ്? ഇത്തരം സംശയങ്ങൾ യേശുവിന്റെ ഈ ദൃഷ്ടാന്തം കേട്ടുകൊണ്ടിരുന്ന ചിലരുടെയെങ്കിലും മനസ്സിൽ വന്നിരിക്കാം. കാരണം യേശു പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. യോഹന്നാൻ 10:6. യേശു വിശദീകരിക്കുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാണ്. ഞാനാണെന്ന മട്ടിൽ വന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. ആടുകൾ എന്തായാലും അവർക്ക് ശ്രദ്ധ കൊടുത്തില്ല. വാതിൽ ഞാനാണ്. എന്നിലൂടെ കടക്കുന്ന ഏതൊരാൾക്കും രക്ഷ കിട്ടും. അയാൾ അകത്തു കടക്കുകയും പുറത്തുപോകുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. യോഹന്നാൻ 10:7-9. തികച്ചും പുതിയൊരു കാര്യത്തെക്കുറിച്ചാണ് യേശു ഇപ്പോൾ പറയുന്നത്. നൂറ്റാണ്ടുകളായി നിലവിലുണ്ടായിരുന്ന ആ നിയമ ഉടമ്പടിയുടെ വാതിൽ യേശുവല്ലെന്ന് അവിടെ കേട്ടുകൊണ്ടിരുന്നവർക്കറിയാം. അതുകൊണ്ട് യേശു പറയുന്നത്, താൻ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഈ ആടുകൾ മറ്റൊരാട്ടിൻതൊഴുത്തിൽ പ്രവേശിക്കണം എന്നായിരിക്കാം. അങ്ങനെ പ്രവേശിക്കുന്നതിന്റെ പ്രയോജനമെന്താണ്? തന്റെ പങ്കിനെക്കുറിച്ച് യേശു കൂടുതലായി ഇങ്ങനെ വിശദീകരിക്കുന്നു. ഞാൻ വന്നത് അവർക്ക് ജീവൻ കിട്ടേണ്ടതിനാണ്, അത് സമൃദ്ധമായി കിട്ടേണ്ടതിന്. ഞാനാണ് നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നു. യോഹന്നാൻ 10:10-11. മുൻപ് തന്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞിരുന്നു: ചെറിയ ആട്ടിൻകൂട്ടമേ, പേടിക്കണ്ട, രാജ്യം നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ പിതാവ് തീരുമാനിച്ചിരിക്കുന്നു. ലൂക്കോസ് 12:32. ചെറിയ ആട്ടിൻകൂട്ടത്തെയാണ് യേശു പുതിയ ആട്ടിൻതൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവർക്ക് ജീവൻ കിട്ടേണ്ടതിനാണ്, അത് സമൃദ്ധമായി കിട്ടേണ്ടതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ആട്ടിൻപറ്റത്തിന്റെ ഭാഗമായിരിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്! പക്ഷേ യേശു അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. യേശു ഇങ്ങനെയും പറയുന്നു: ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ അകത്തു കൊണ്ടുവരേണ്ടതാണ്. അവയും എന്റെ ശബ്ദം കേട്ടനുസരിക്കും. അങ്ങനെ അവർ ഒറ്റ ആട്ടിൻകൂട്ടമാകും. അവർക്കെല്ലാവർക്കും ഇടയനും ഒന്ന്. യോഹന്നാൻ 10:16. ഈ തൊഴുത്തിൽപ്പെടാത്തവരാണ് വേറെ ആടുകൾ. അതുകൊണ്ട് രാജ്യം അവകാശമാക്കുന്ന ചെറിയ ആട്ടിൻകൂട്ടത്തിന്റേതല്ലാത്ത മറ്റൊരു തൊഴുത്തിൽപ്പെട്ടവരായിരിക്കണം അവർ. ഈ രണ്ട് തൊഴുത്തിൽപ്പെട്ട ആടുകൾ ചെന്നെത്തുന്നത് രണ്ടിടത്താണ്. പക്ഷേ രണ്ട് തൊഴുത്തിൽപ്പെട്ട ആടുകളും യേശു വഹിക്കുന്ന പങ്കിൽ നിന്ന് പ്രയോജനം നേടും. യേശു പറയുന്നു: ഞാൻ എന്റെ ജീവൻ കൊടുക്കുന്നതുകൊണ്ട് പിതാവെന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 10:17. ജനക്കൂട്ടത്തിൽ പലരും ഇങ്ങനെ പറയുന്നു: ഇവനെ ഭൂതം ബാധിച്ചിരിക്കുന്നു, ഇവന് ഭ്രാന്താണ്. പക്ഷേ മറ്റുള്ളവർ താൽപര്യത്തോടെ ശ്രദ്ധിക്കുന്നു. നല്ല ഇടയനെ അനുഗമിക്കാൻ അവർ തയ്യാറാണ്. അവർ പറയുന്നു: ഇത് ഭൂതം ബാധിച്ച ഒരാളുടെ വാക്കുകളല്ല. ഒരു ഭൂതത്തിന് അന്ധന്മാരുടെ കണ്ണു തുറക്കാൻ പറ്റുമോ? യോഹന്നാൻ 10:20-21. സാധ്യതയനുസരിച്ച് ജന്മനാ അന്ധനായ ഒരാളെ യേശു മുമ്പ് സുഖപ്പെടുത്തിയതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. പുനരവലോകന ചോദ്യങ്ങൾ. ആടുകളെയും ആട്ടിൻതൊഴുത്തുകളെയും കുറിച്ച് യേശു പറഞ്ഞപ്പോൾ ജൂതന്മാർക്ക് എന്തു മനസ്സിലായി കാണും? നല്ല ഇടയൻ ആരാണെന്നാണ് യേശു പറയുന്നത്? ആ ഇടയൻ ആടുകളെ എങ്ങോട്ട് കൊണ്ടുപോകും? യേശുവിനെ അനുഗമിക്കുന്ന ആടുകളെ ഏത് രണ്ട് ആട്ടിൻതൊഴുത്തിലേക്കാണ് നയിക്കുന്നത്?